അധ്യായം 71. അഗസ്ത്യൻ പറഞ്ഞു, ഹേ മുനികളെ, ആദിശമനം എന്നു പേരായി ലോകവിശ്രുതമായ ഒരു നഗരമുണ്ട്. ആ നഗരം ജനനരോഗത്തിൻ്റെ വൈദ്യനായ മഹേശ്വരന് പ്രിയസ്ഥലമാണ്. അവിടെ കലിനീതി എന്നു പേരായി ഒരു കുലാലശ്രേഷ്ഠനുണ്ടായിരുന്നു. അവൻ പുരാണജ്ഞന്മാർ പുരാണം വായിക്കുമ്പോൾ ശിവക്ഷേത്രത്തിൽ വിളക്ക് വയ്ക്കുന്നതിൻ്റെ മാഹാത്മ്യത്തെ കേട്ടു. അന്നുമുതൽ കലിനീതി ദിനംതോറും ശിവക്ഷേത്രത്തിൽ പോയി എണ്ണ കൊണ്ട് 500 വിളക്ക് വയ്ക്കും, നെയ്യ് കൊണ്ട് 500 വിളക്ക് വയ്ക്കും. ഇപ്രകാരം വിളക്ക് വെച്ചുകൊണ്ട് രാത്രിയും പകലും മഹേശ്വരനെ സേവിച്ചുകൊണ്ടിരുന്നു. മധ്യാഹ്നത്തിൽ എണ്ണ പകർന്ന് പരുത്തി കൊണ്ട് തിരികൾ ഇട്ട് ദീപങ്ങളെ ജ്വലിപ്പിച്ചു. രാത്രി ശുദ്ധമായിരിക്കുന്ന നൂൽ കൊണ്ട് തിരിയിട്ട് നെയ്യ് പകർന്ന് ദീപങ്ങളെ ജ്വലിപ്പിച്ചു. ഇങ്ങനെ പകലും രാത്രിയും കൂടി 1000 വിളക്ക് വയ്ക്കുന്നതിനാൽ ശിവസന്നിധി നല്ലവണ്ണം പ്രകാശിച്ചു. ഇങ്ങനെ നിത്യവ്രതത്തോടുകൂടി അവൻ 7 സംവത്സരം കഴിച്ചു. അപ്പോൾ മഹേശ്വരൻ അവൻ്റെ ഭക്തിയെ പരീക്ഷിപ്പാനായി അവന് ദാരിദ്ര്യത്തെ ഉണ്ടാക്കി. അവൻ വളരെ ദരിദ്രനായിട്ടും ഗൃഹം മുതലായ സാധനങ്ങളെ വിറ്റ് 1 സംവത്സരം വ്രതത്തെ അനുഷ്ഠിച്ചു. പിന്നെ ഭാര്യയുടെ ആഭരണങ്ങളെ എല്ലാം വിറ്റ് 6 മാസത്തെ കഴിച്ചു. അങ്ങനെ തന്നെ പശു മുതലായ സാധനങ്ങളെല്ലാം വിറ്റും വിളക്കുവെച്ചു. സകല സാധനങ്ങളും വിറ്റുകഴിഞ്ഞപ്പോൾ യാചിച്ചു കിട്ടുന്ന എണ്ണ കൊണ്ട് 1 മാസം വ്രതപരിപാലനം ചെയ്തു. ഒരു ദിവസം എണ്ണയാവട്ടെ നെയ്യാവട്ടെ ഒരേയിടത്തും കിട്ടിയില്ല. അപ്പോൾ കലിനീതി മഹേശ്വര സന്നിധിയിൽ നിന്ന് കരഞ്ഞു തുടങ്ങി. അപ്പോൾ മഹേശ്വരൻ ഒരു ദുഷ്ടൻ്റെ വേഷം ധരിച്ച് കലിനീതിയോട് നീ എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചു. കലിനീതി വ്രതഭംഗത്തിൻ്റെ കാരണത്തെ പറഞ്ഞു. പിന്നെയും, ഹേ മഹേശ്വര, വ്രതഭംഗം വന്ന എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ഉറക്ക നിലവിളിച്ചു. അപ്പോൾ ദുഷ്ടൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ കരഞ്ഞതുകൊണ്ട് ഫലമെന്താണ്? നിനക്ക് മഹേശ്വരങ്കിൽ ദൃഢഭക്തിയുണ്ടെങ്കിൽ നിന്റെ കാതിനെ അറുത്ത് ആ രക്തം കൊണ്ട് വിളക്ക് വയ്ക്കുക. അത് കേട്ട് കലിനീതി തലകുലുക്കിക്കൊണ്ട് അപ്രകാരം ചെയ്യുവാൻ ആരംഭിച്ചു. അപ്പോൾ മഹേശ്വരൻ ഉമാദേവിയോടുകൂടി വൃഷഭാരൂഢനായിട്ട് അവൻ്റെ മുമ്പിൽ പ്രത്യക്ഷനായി. ഭക്തനായ കലിനീതിക്ക് സായുജ്യത്തെ കൊടുത്ത് മഹേശ്വരൻ മറയുകയും ചെയ്തു. ബ്രഹ്മപുരത്തിൽ ശക്തി എന്നു പേരായ ഒരു ശൂദ്രനുണ്ടായിരുന്നു. അവൻ ശിവങ്കൽ ഭക്തിമാനായിട്ട് ശിവസ്തുതി തൽപരനായും ഭവിച്ചു. ദൃഢഭക്തനായ ആ ശൂദ്രന് ഒരു വ്രതമുണ്ടായിരുന്നു. വേദത്തെയും വേദാന്തത്തെയും വൈദികന്മാരെയും ശിവനെയും ദുഷിച്ചു പറയുന്നവരുടെ നാവിനെ മുറിച്ചു കളയും എന്നുള്ള നിശ്ചയത്തോടെ കത്തിയെ കയ്യിൽ പിടിച്ചുകൊണ്ടിരുന്നു. അവനെ ഉള്ള ഭയത്താൽ ആ നഗരവാസികളെല്ലാം മഹേശ്വരനെ സ്തുതിച്ചുകൊണ്ട് ക്രോധത്താൽ അമൃതപാനം ചെയ്തവരെ പോലെ പാപരഹിതന്മാരായി ഭവിച്ചു. ആ ശൂദ്രനും മഹേശ്വരപ്രസാദത്താൽ പുനരാവൃത്തിരഹിതമായ മഹേശ്വര സ്ഥാനത്തെ പ്രാപിച്ചു എന്ന് സ്കന്ദോപപുരാണത്തിൽ 71. അധ്യായം 72. അഗസ്ത്യൻ പറഞ്ഞു, കമ്പാനദിയുടെ തീരത്തിൽ പ്രസിദ്ധമായ കാഞ്ചീപുരമുണ്ടല്ലോ, അതിൻ്റെ സമീപത്തിലുള്ള കാട്ടിൽ നന്ദഗോപപുത്രനായ കൃഷ്ണനെ പോലെ അനേക ഗോപനായകനായി ഒരു ഗോപശ്രേഷ്ഠനുണ്ടായിരുന്നു. അവന് ഒരു സിദ്ധൻ്റെ പ്രസാദത്താൽ പഞ്ചാക്ഷര മന്ത്രത്തെ ലഭിച്ചു. ഗുരുവിൻ്റെ ആജ്ഞയെ പാലിച്ചുകൊണ്ടിരിക്കുന്ന അവന് ഇന്ദ്രിയജയം സിദ്ധിച്ചു. സർവഭോഗങ്ങളിൽ നിന്നും വിരക്തനായ ഗോപൻ രാജ്യത്തെ പുത്രങ്കൽ ഏൽപ്പിച്ച് മഹേശ്വരൻ്റെ സുന്ദരസ്വരൂപത്തെ എപ്പോഴും മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നു. ഗംഗയായാലും ചന്ദ്രകലയായാലും സർപ്പത്തിനാലും മാലകളാലും കെട്ടപ്പെട്ട ജടാഭാരത്തോടുകൂടിയവനായും ജ്വലിക്കുന്ന തൃതീയ നേത്രത്തോടുകൂടിയവനായും സർപ്പകുണ്ടലത്താൽ മണ്ഡിതനായും ചന്ദ്രൻ സൂര്യൻ അഗ്നി ഇവരാകുന്ന 3 നേത്രങ്ങളോടുകൂടിയവനായും മന്ദസ്മിതത്തോടുകൂടിയ മുഖപത്മത്തോടുകൂടിയവനായും കപാലമാലയാകുന്ന ആഭരണത്തോടുകൂടിയവനായും നീലകണ്ഠത്തോടുകൂടിയവനായും 4 കൈകളിൽ വരമുദ്ര അഭയമുദ്ര ശൂലം മൃഗം ഇങ്ങനെയുള്ള ചിഹ്നത്തോടുകൂടിയവനായും സർപ്പത്താൽ യജ്ഞോപവീതത്തെ ധരിച്ചവനായും ഭസ്മോദ്ധൂളിത ശരീരനായും വ്യാഘ്രചർമ്മധരനായും ശബ്ദിക്കുന്ന മണിനൂപുരങ്ങളാൽ പരിഷ്കരിക്കപ്പെട്ട പാദാരവിന്ദങ്ങളോടുകൂടിയവനും ഉമാദേവിയാൽ അലങ്കൃതമായ വാമഭാഗത്തോടുകൂടിയവനായും വാക്കിനും മനസ്സിനും അഗോചരമായിരിക്കുന്ന മഹേശ്വരനെ പഞ്ചേന്ദ്രിയ വൃത്തിയോടുകൂടിയ മനസ്സിനാൽ വിഷയീകരിച്ചതുകൊണ്ട് ആ ഭക്താഗ്രഗണ്യനായ ഗോപന് പഞ്ചപാദൻ എന്നുള്ള പേർ പ്രസിദ്ധമായി. അവൻ ചിദംബരപുരത്തിലിരുന്ന് നിത്യവും മഹേശ്വരനെ സ്തുതിച്ചു. നടേശ്വരപ്രസാദത്താൽ ശിവസായുജ്യത്തെ പ്രാപിച്ചു. ശ്വേതനദീ തീരത്തിൽ പരിമളപുരം എന്നു പേരായി ഒരു നഗരമുണ്ട്. അവിടെ ഗണൻ എന്നു പേരായി ഒരു ശിവഭക്തനുണ്ടായിരുന്നു. അവൻ ശിവപുരാണങ്ങളിൽ ശിവകൈങ്കര്യത്തിൻ്റെ മാഹാത്മ്യത്തെ കേട്ട് തൻ്റെ ദ്രവ്യത്താൽ ദിനംതോറും മഹേശ്വരന് ദീപദാനം ചെയ്തു വന്നു. അവന് ശിവപ്രസാദത്താൽ ഒരു നിധി കിട്ടി. ആ മഹാധനത്തെ ദീപത്തിന് മുഖ്യ സാധനമായ കർപ്പൂരത്തെ വാങ്ങുവാൻ ഉപയോഗിച്ചു. ഇങ്ങനെ വളരെ കാലം കഴിഞ്ഞപ്പോൾ അവൻ്റെ ഭക്തിയെ പരീക്ഷിപ്പാനായി മഹേശ്വരൻ അവനെ നിർധനനാക്കി. അപ്പോൾ അവൻ ഉണങ്ങിയ പുല്ലുകളെ കൊണ്ടുവന്ന് കൂട്ടം കൂട്ടമായി കൂട്ടി മഹേശ്വര സന്നിധിയിൽ കത്തിച്ചു തുടങ്ങി. ഇങ്ങനെ 3 വർഷം കഴിച്ചു. അനന്തരം വർഷക്കാലത്തിൽ ഒരു ദിവസം ഉണങ്ങിയ പുല്ലുകളെ ലഭിക്കാതെ ഗണൻ തൻ്റെ കജഭാരത്തിൽ തീ കൊളുത്തി. മഹേശ്വരന് ദീപദാനം ചെയ്തു. അപ്പോൾ മഹേശ്വരൻ പ്രത്യക്ഷനായി വന്ന് അവന് സായുജ്യത്തെ കൊടുത്ത് അവനോടുകൂടി മറയുകയും ചെയ്തു. കരകപുരം എന്നു പേരായ നഗരത്തിൽ അവികാരി എന്നു പേരായ ഒരുവൻ ഉണ്ടായിരുന്നു. അവൻ കവിത്വത്താൽ രാജാവിനെ സ്തുതിച്ച് എപ്പോഴും ധനങ്ങളെ വാങ്ങി മഹേശ്വരൻ്റെ ക്ഷേത്ര നിർമ്മാണമാകുന്ന കൈങ്കര്യത്തെ ചെയ്തു. മഹേശ്വരപ്രസാദത്താൽ ശിവസായുജ്യം ലഭിച്ചു. പാണ്ഡ്യരാജ്യത്തിൽ അവിരാമൻ എന്നു പേരായി ഒരു രാജാവുണ്ടായിരുന്നു. ആ രാജാവ് ശത്രുക്കളെ ജയിച്ച് കീർത്തി സമ്പാദിച്ചവനും വിദ്വജ്ജന പൂജിതനുമായിരുന്നു. ആ രാജാവ് ജ്ഞാനസമ്പന്ധനെ പൂജിച്ച് ജ്ഞാനസമ്പന്ധൻ്റെ ഉപദേശത്താൽ അത്യുത്തമമായ ശിവതത്വത്തെ അറിഞ്ഞ് ദേഹത്തിലുള്ള അഹംഭാവത്തെ വിട്ട് ശുദ്ധമാനസനായിട്ട് മഹേശ്വരപ്രസാദത്താൽ കൈവല്യത്തെ പ്രാപിച്ചു എന്ന് സ്കന്ദോപപുരാണത്തിൽ 72-ാം അധ്യായം. 73. അഗസ്ത്യൻ പറഞ്ഞു, ഹേ മുനികളെ, മായൂരത്തിൽ നിർഭയ എന്നു പേരായി ഒരു ശൂദ്രജാതിജനായ ഒരു ശിവഭക്തനുണ്ടായിരുന്നു. അവൻ മനസ്സുകൊണ്ട് മഹേശ്വരനെ പൂജിച്ചു. ക്ഷേത്രത്തിൻ്റെ സമീപത്തിൽ ഒരു കുടിൽ കെട്ടി അതിൽ വസിച്ചുകൊണ്ട് മനസ്സിനാൽ പഞ്ചാക്ഷരത്തെ ജപിച്ചുകൊണ്ടും ഭസ്മോദ്ധൂളിത ദേഹനായും ജടാവൽക്കരധരനായും ഇരുന്നു. ദിവസം തോറും വൈകുന്നേരം മാത്രം ഒരു കൈ ജലത്തെ പാനം ചെയ്യും. ഇങ്ങനെ അവൻ 12 സംവത്സരം മഹേശ്വരനെ സേവിച്ചു. സംസാര സമുദ്രത്തിൽ നിന്ന് മോചിതനായി ഭവിക്കുകയും ചെയ്തു. വിശാലപുരത്തിൽ മാനദൻ എന്നു പേരായ ഒരു ശൂദ്രനുണ്ടായിരുന്നു. അവൻ ശൂരാഗ്രഗണ്യനും മഹേശ്വര ഭക്തനുമായിരുന്നു. അവൻ നരസിംഹരാജാവിൻ്റെ സേനാപതിയായിരുന്നു. 7.5 കോടി ദ്രവ്യം സമ്പാദിച്ച് ശിവഭക്തന്മാരെ രക്ഷിച്ചു. ഗൃഹം, കൃഷി, വസ്ത്രം, ഉദ്യാനം, ആരാമം, കന്യക, ആഭരണം, വാഹനം, ഇതുകളെയെല്ലാം ശിവഭക്തന്മാർക്ക് ഇഷ്ടംപോലെ കൊടുത്ത് പൂജിച്ചു. ശിവപ്രസാദത്താൽ ദേഹാന്ത്യത്തിൽ മുക്തിയെയും ലഭിച്ചു. ഇനി കാന്താരനാഥനായ രാജാവിൻ്റെ ചരിത്രത്തെ പറയുന്നു. ഇത് വിചിത്രമാണ്, ഇതിനെ കേൾക്കുവിൻ. ഗോപന്മാർക്കധിപനായി സിംഹകൻ എന്നൊരു രാജാവുണ്ടായിരുന്നു. അവൻ ശിവഭക്തനും ശിവഭക്തഭക്തനുമാണ്. ചന്ദ്രന് നക്ഷത്രങ്ങൾ എന്ന പോലെ ആ സിംഹകന് അനേകം ഭാര്യമാരുണ്ടായിരുന്നു. അവരിൽ ഒന്നിലെങ്കിലും രാജാവിന് സന്തതിയുണ്ടായില്ല. അതുകൊണ്ട് സിംഹകൻ ആ ഭാര്യമാരോടുകൂടി പ്രസിദ്ധമായ ശിവസ്ഥലങ്ങളിലെല്ലാം പുത്രനുണ്ടാകണമെന്നുള്ള ആഗ്രഹത്താൽ സഞ്ചരിച്ചുകൊണ്ട് ത്യാഗേശ്വരൻ വസിക്കുന്ന കമലാലയ ക്ഷേത്രത്തിലെത്തി. അതിപാവനമായ കമലാലയ മഹാതീർത്ഥത്തിൽ സ്നാനം ചെയ്തു. ത്യാഗേശ്വരനെ സേവിപ്പാനായി ഭാര്യമാരോടുകൂടെ ക്ഷേത്രത്തിലേക്ക് പോയി. അവിടെ സ്വർണനിർമ്മിതമായ സോപാനത്തിൽ ജവന്തി പുഷ്പം വെച്ചിരുന്നു. ആ രാജഭാര്യമാരിൽ ഗർഭിതയായ ഒരു സ്ത്രീ ആ പുഷ്പത്തെ എടുത്ത് വാസിച്ചു. അതുകണ്ട് സാഹസിയായ ഒരു ബ്രാഹ്മണൻ വേഗം കത്തിയെടുത്ത് അവളുടെ മൂക്കിനെ അറുത്തു. അവൾ നിലവിളിച്ചുകൊണ്ട് ഭൂമിയിൽ വീണു. അതുകൊണ്ട് ജനങ്ങളെല്ലാം ഹാ ഹാ എന്ന് പറഞ്ഞു. രാജാവ് അതുകണ്ട് നിന്റെ മൂക്ക് അറുത്തതാരാണെന്ന് ചോദിച്ചു. അവൾ ബ്രാഹ്മണനെ കാണിച്ചു കൊടുത്തു. രാജാവ് ക്രുദ്ധനായിട്ട് ബ്രാഹ്മണനോട് അങ്ങനെ ചെയ്യുവാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ബ്രാഹ്മണൻ, ത്യാഗേശ്വരന് പ്രിയമായ പുഷ്പത്തെ ഇവൾ എടുത്തു വാസിച്ചു. ആ പാപശുദ്ധിക്കായിട്ടാണ് മൂക്കിനെ അറുത്തതെന്ന് പറഞ്ഞു. അത് കേട്ട് രാജാവ് ബ്രാഹ്മണനെ നമസ്കരിച്ച്, എന്നാൽ ഇവൾക്ക് ഇതുപോരാ എന്ന് പറഞ്ഞ് വാളെടുത്ത് ഭാര്യയുടെ പുഷ്പത്തെ എടുത്ത കയ്യിനെ മുറിച്ചു. ശംഭോ പ്രസീത പ്രസീത എന്ന് പറഞ്ഞു. അപ്പോൾ ശിരസിൽ ദേവകൾ പുഷ്പവർഷം ചെയ്തു. രാജപത്നിക്ക് മൂക്ക് മുമ്പത്തെ പോലെ ഉണ്ടായി. രാജാവ് മുറിച്ച കയ്യ് സ്വർണമയമായി മാറി. ജനങ്ങൾ അതുകൊണ്ട് ഏറ്റവും വിസ്മയിച്ചു. രാജാവ് ത്യാഗേശ്വരനെ പൂജിച്ചുകൊണ്ട് അവിടെ തന്നെ വസിച്ചു. മഹേശ്വരപ്രസാദത്താൽ മുക്തിയെ ലഭിക്കുകയും ചെയ്തു. ഭൂമിയിൽ ഗവാകരമെന്നു പ്രസിദ്ധമായ ഒരു സ്ഥലമുണ്ട്. അവിടെ ഒരു രാജാവുണ്ടായിരുന്നു. ആ രാജാവ് ദാനത്തിൽ കുബേരതുല്യനാണ്. കപ്പം കിട്ടുന്ന ദ്രവ്യമെല്ലാം ശിവഭക്തന്മാർക്ക് കൊടുക്കുന്നതുകൊണ്ട് ഭൂതിതൻ എന്നുള്ള പേർ പ്രസിദ്ധമായി. ആ രാജാവ് സകല ഭോഗങ്ങളിൽ നിന്നും വിരക്തനായിട്ട് തൻ്റെ ദ്രവ്യത്താൽ ചിത്സഭാപതിയുടെ സഭയെ കനകസഭയാക്കി. ധർമ്മത്തോടെ രാജ്യപരിപാലനം ചെയ്യുമ്പോൾ ഒരു ബ്രാഹ്മണൻ 1000 ശിവഭക്തന്മാർക്ക് അന്നം കൊടുക്കാനുള്ള ധനത്തെ എനിക്ക് തരണം, അല്ലെങ്കിൽ ഞാൻ ഭണ്ഡാരത്തിൽ നിന്ന് എടുക്കും എന്ന് പറഞ്ഞു വന്നു. അതുകൊണ്ട് രാജാവ് ആ ബ്രാഹ്മണനെ നമസ്കരിച്ച് അതിനുള്ള ധനത്തെ കൊടുത്തു. മഹേശ്വരനും മഹേശ്വര ഭക്തന്മാർക്കും ഇങ്ങനെയുള്ള ഉപചാരങ്ങളെല്ലാം ചെയ്ത് ശുദ്ധചിത്തനായ രാജാവ് അതുകൊണ്ട് തന്നെ മുക്തിയെ പ്രാപിച്ചു. കീർത്തിസഖൻ എന്നു പേരായി വേദപാരകനായ ഒരു ബ്രാഹ്മണനുണ്ടായിരുന്നു. അദ്ദേഹം ദിനംതോറും താൻ തന്നെ പോയി 1000 കുടം ജലം കൊണ്ടുവന്ന് അതിൽ പച്ചക്കർപ്പൂരം, ഏലം, ഇലവങ്കം മുതലായ വാസനദ്രവ്യങ്ങളെല്ലാം ചേർത്ത് ധാരമുറിയാതെ അഭിഷേകം ചെയ്യും. ഇങ്ങനെയുള്ള വ്രതത്തെ ആ ബ്രാഹ്മണൻ രക്ഷിച്ചു കൊണ്ടുവന്നു. സുഗന്ധദ്രവ്യങ്ങൾ ചേർത്ത ചന്ദനത്താൽ ശിവലിംഗം മുഴുവനും ലേപം ചെയ്തു. താൻ വെച്ചുണ്ടാക്കിയ പുഷ്പങ്ങളാൽ ശിവലിംഗം മൂടി അർച്ചിക്കും. കർപ്പൂര ദീപദാനവും ചെയ്തു. നിത്യവും മഹേശ്വരനെ സേവിക്കും. ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്രാഹ്മണൻ്റെ ഭക്തിയെ പരീക്ഷിപ്പാനായി മഹേശ്വരന് കൗതുകമുണ്ടായി. പ്രളയകാലത്തിൽ എന്ന പോലെ 12 മഴയില്ലാതിരുന്നു. സകല സാധനങ്ങളും നശിച്ചപ്പോൾ കീർത്തിസഖൻ ദരിദ്രനായി ഭവിച്ചു. അന്നവും ജലവും ഇല്ലാതെ കീർത്തിസഖൻ ദേഹമെല്ലാം ശോഷിച്ച് അസ്ഥിമാത്രനായി തീർന്നു. എന്നിട്ടും ആ ബ്രാഹ്മണൻ ദൂരത്ത് പോയി നദിയിൽ നിന്ന് ഒരു കുടം ജലം കൊണ്ടുവന്ന് വ്രതഭംഗം വരാതിരിക്കാൻ ദിവസവും മഹേശ്വരന് അഭിഷേകം ചെയ്യും. ഒരു ദിവസം വളരെ ശ്രമാതുരനായ ആ ബ്രാഹ്മണൻ ഒരു കുടം ജലത്തെ തലയിലെടുത്തുകൊണ്ട് വെയിൽ കൊണ്ട് ബുദ്ധിമുട്ടി കണ്ണുകാണാതെ മഹേശ്വര സന്നിധിയിലെത്തിയപ്പോൾ സോപാനത്തിൽ കാൽ തടഞ്ഞ് ഭൂമിയിൽ വീണ് മൂർച്ഛിതനായി ഭവിച്ചു. വീഴുമ്പോൾ മഹേശ്വരനെ സ്മരിച്ചുകൊണ്ട് വീണു. അപ്പോൾ കരുണാനിധിയായ മഹേശ്വരൻ വന്ന് ബ്രാഹ്മണൻ്റെ ക്ഷീണമെല്ലാം തീർത്തു. നിത്യവും സോപാനത്തിൽ ഓരോ സ്വർണനാണ്യങ്ങളെ വയ്ക്കും. അതെടുത്ത് ശിവഭക്തന്മാർക്ക് കൊടുത്ത് നീയും ഉപജീവനം കഴിച്ചുകൊള്ളുക എന്ന് പറഞ്ഞ് മറയുകയും ചെയ്തു. ബ്രാഹ്മണൻ പതുക്കെ എഴുന്നേറ്റ് നിത്യവും മഹേശ്വരൻ കൊടുക്കുന്ന സ്വർണത്താൽ ശിവഭക്തന്മാർക്കെല്ലാം ഭക്ഷണം കൊടുത്തും താനും ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു. കീർത്തിസഖൻ വളരെ കാലം ഇങ്ങനെ ഇരുന്ന് മഹേശ്വരപ്രസാദത്താൽ ശിവസായുജ്യത്തെ പ്രാപിക്കുകയും ചെയ്തു എന്ന് സ്കന്ദോപപുരാണത്തിൽ 73 അധ്യായം.